ഇനി ഉമ്മയ്യത്ത് അറക്കേണ്ടത് എങ്ങനെയാണ്? അറക്കേണ്ട സമയം, ശ്രേഷ്ഠമായ സമയം നമ്മൾ പറഞ്ഞു. പെരുന്നാൾ നമസ്കരിക്കുക, നമസ്കരിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയി അറക്കുക, അതിന്റെ മാംസം കൊണ്ട് തന്നെ ഭക്ഷിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സാധാരണ ചെറിയ പെരുന്നാളാണെങ്കിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇഫ്താറി നോം പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പെരുന്നാളിന് പോകേണ്ടത്. റസൂലുള്ള കാരക്കയെങ്കിലും കഴിച്ചിട്ടാണ് ചെറിയ പെരുന്നാളിന് പോയത്. വലിയ പെരുന്നാളിന് അങ്ങനെയല്ല, വലിയ പെരുന്നാളിന് നേരത്തെ പള്ളി പോകും, നേരത്തെ മുസല്ലയിൽ പോകും, ഈദ്ഗാഹിൽ പോകും, മുസല്ലയിൽ പോയിട്ട് നമസ്കരിക്കും, നമസ്കാരം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അറുക്കും. ആ അറുത്തതിൽ നിന്നാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഭക്ഷിക്കാറുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി അറബ് എങ്ങനെയാണ്? അറബിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, ഫൈന്നഹു യസ്തഖ്മിലു അൽഖിബ്ര യസ്തഖ്മിലു ബിഹാ അൽഖിബ്ര, മൃഗത്തെ ഖിബ്രയിലേക്ക് തിരിച്ചു കടത്തണം. അങ്ങനെ തിരിച്ചു കടത്തേണ്ടത് എങ്ങനെയാണ്? ഫയുംജിഉഹ അലൽ ഐസർ, ആ മൃഗത്തിന്റെ ഇടതുഭാഗം നിലത്ത് ചേർത്തിട്ടാണ് കടത്തേണ്ടത്. മൃഗത്തിന്റെ ഇടതു കൈ, ഇടതുകാൽ, കൈ എന്ന് പറഞ്ഞതിന് അർത്ഥമല്ല, നാൽക്കാലികൾക്ക് നാല് കാലാണ് ഉണ്ടാകുക, നാലും കാലാണ്, രണ്ട് കൈയില്ല, മുന്നിൽ രണ്ട് കാല്, പിന്നിൽ രണ്ട് കാല്, പിന്നിൽ രണ്ട് കാല്, ആ രണ്ട് കാലുകളിൽ ഒന്നിടത്ത് ഒന്ന് വലത്, പിന്നിലും അതുപോലെ ഇടത് വലത്, ഇടതുള്ളത് മണ്ണിലേക്ക് ചേർത്ത് വെക്കുക. വലതുകാലുകൾ മുന്നിലെയും പിന്നിലെയും വലതുകാലുകൾ അത് മുകളിലേക്ക് വരുന്ന വിധത്തിൽ, എന്നിട്ട് അതിന്റെ മുഖവും ഈ കാലുകളുമൊക്കെ പ്രതിമയുടെ ഭാഗത്തേക്ക് തിരിച്ചു വെക്കുക. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം? അയാളുടെ വലത്തേ കൈ, വലത്തേ കാൽ, അറുക്കുന്ന ആള് വലത്തേ കാൽ അതിന്റെ അഴുക്കിൽ, അതിന്റെ സിഫാഹിൽ, കഴുത്തിങ്ങനെ വെച്ചിട്ട് കഴുത്ത് തടവിയിട്ട് ആ കഴുത്തിന്റെ ഭാഗത്ത് അറുക്കുന്നതിന്റെ താഴ്ഭാഗത്ത് അദ്ദേഹം കാല് വെക്കണം. ആ കഴുത്തിന്റെ കാലിന്റെ മുകൾ ഭാഗത്ത് കാല് വെച്ചിട്ട് മുകളിൽ അതിന്റെ തലഭാഗത്തേക്ക് കത്തി വെക്കാൻ വേണ്ടിയിട്ട് കാലവിടെ വെക്കണം. കാലങ്ങനെ വെച്ചിട്ട് അദ്ദേഹം അറുക്കണം. അറുക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനം ഈ അറവ്, ഈ രക്തം ഇവിടെ ഒഴുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതെല്ലാം ശറാക്കപ്പെട്ടത് അള്ളാഹുവിനുള്ള നിക്ര് നിലനിർത്താനാണ്. അവിടെ നിക്ര് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ പറയും എല്ലാവരും തക്ബീർ അല്ലേ അറക്കണം. അങ്ങനെ ഒരു ജമാഇയായിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരു സ്വരത്തിൽ തക്ബീർ ചൊല്ലുന്ന ഒരു രീതി അത് തന്നെ സ്ഥിരപ്പെട്ടിട്ടില്ല, അതിലേക്ക് വേറെ പോകുന്നത്. അതുപോലെ തന്നെ അറുക്കുന്ന സമയത്ത് മൃഗത്തെ അറുക്കുമ്പോൾ നിക്റുള്ളതാണെന്ന് പറഞ്ഞാൽ അവിടെ തക്ബീർ ചൊല്ലലാണ്, മുത്തയ്യദായ തക്ബീർ. എന്താ ഈ തക്ബീർ? തക്ബീർ എന്ന് പറയുമ്പോൾ വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ട് തക്ബീറിന്റെ പ്രശ്നം തീർത്തിട്ട് പോകാം. ആയത്തുകളിലെ ഹദീസുകളിലൊക്കെ തക്ബീർ എന്നുക, എന്താ ഈ തക്ബീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ പെരുന്നാളിന് തക്ബീർ ചൊല്ലാന്ന് പറയും. ആ പറഞ്ഞാൽ ആ തക്ബീർ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, ഇതൊക്കെ തക്ബീറാണ്. മുത്തലഖായ അർത്ഥത്തിൽ ഇതൊക്കെ തക്ബീറാണ്. അല്ലാഹുവിനെ ഒരാൾ സ്മരിക്കുന്ന ശരാക്കപ്പെട്ടിട്ടുള്ള ഏതു വചനവും അള്ളാഹുവിനുള്ള തക്ബീറാണ്. തക്ബീർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഹത്വം വാഴ്ത്തുക എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹിന്റെ വലിപ്പമാണ്. അള്ളാഹിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഏകത്വമാണ്. ഖത്തറ എന്ന് പറഞ്ഞാൽ തക്ബീർ എന്ന് പറഞ്ഞാൽ തൗഹീദ്. അള്ളാഹാണ് ഏറ്റവും വലിയവെന്ന് പറഞ്ഞാൽ വേറെ ഒരിച്ചനും അള്ളാഹുവിനോളം മഹത്വമുള്ള, അള്ളാഹുവിനോളം വലിയവനായി ആരുമേ ഇല്ല എന്നുള്ളതാണ്. അത് അള്ളാഹ് മാത്രമാണ് ഏറ്റവും വലിയവൻ. അത് അള്ളാഹിന്റെ തൗഹീദാണ് അവിടെ സ്ഥാപിക്കപ്പെടുന്നത്. ആ വചനം ഒരാൾ ഉരുവിടുമ്പോൾ അവിടെ ഉയർത്തിപ്പിടിക്കപ്പെടുന്നതായ ആശയം അള്ളാഹുവിന്റെ ഏകത്വമാണ്, അള്ളാഹിന്റെ തൗഹീദാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഏകത്വമാകുന്ന തൗഹീദ് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ പരാമർശിക്കുന്ന അള്ളാഹിനെ കുറിച്ച് നടത്തുന്ന ഏതൊരു പരാമർശവും, ശരഈൽ വന്നിട്ടുള്ളതായ ഏതൊരു ദിക്റും, ഏതൊരു വചനവും അത് തക്ബീറാണ്. മുത്തലത്താണത്, മുത്തലത്തായ തക്ബീർ ഇതാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ തക്ബീർ ചൊല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബറും അല്ലാഹു അക്ബറും അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹം. അതെല്ലാരും കൂടെ ഇങ്ങനെ ചൊല്ലി ആ ചൊല്ലുന്നോടത്ത് ഇങ്ങനെ കത്തി വെക്കുന്ന ഒരു സമ്പ്രദായം ഇല്ല. അങ്ങനെ രീതിയില്ല, തെറ്റാണ്. അങ്ങനെ ഈ മുഖയ്യതായ സ്പെസിഫിക്കായ വചനത്തിൽ ഈ പറയുന്ന തക്ബീർ, ഈ പറയുന്ന വാക്കുകളിലുള്ള തക്ബീർ ഉലഹിയ തറക്കുന്ന സമയത്ത് കത്തിവെക്കുമ്പോ ചൊല്ല, അത് സംഘടിതമായി ചെല്ല എന്നത് നബിയിൽ നിന്നോ സഹാബത്തിൽ നിന്നോ സലഫു സ്വാലിഹുകളുടെ തലമുറകളിലോ ഈ കാര്യം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ലാത്തതാണ്. മറിച്ച് തക്ബീറുമാണ് മുത്തലഖായ തക്ബീർ. ആ തക്ബീറിന്റെ വചനം എങ്ങനെയാണ്? ആ തക്ബീറിന്റെ വചനം ഉലഹിയ തറക്കുന്ന ആളുകൾ അവർക്ക് അറിയില്ലെങ്കിൽ ചൊല്ലിപ്പഠിക്കുന്ന വേണം. ആദ്യം പറയേണ്ടത് കത്തിവെക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ പേര്, വല്ലാഹു അക്ബർ, പിന്നെ തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി കമാ തഖബ്ബൽത മിൻ ഇബ്രാഹീം ഖലീലിക്. ഇത്രയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിട്ടുണ്ടായിരുന്നത്. വേറെ ചില വാക്കുകളിൽ വേറെ ചില വാക്കുകൾ ഇവിടെ മാറി പറഞ്ഞിട്ടുള്ളതുണ്ട്, ആയിക്കോട്ടെ, റിവായത്തുകളിൽ വന്നിട്ടുള്ള ഏത് പദങ്ങളും ആകാം. പക്ഷേ നമ്മൾ പെരുന്നാൾ ദിവസങ്ങളിൽ ചൊല്ലാവുന്ന തക്ബീർ ഉണ്ടല്ലോ, ആ തക്ബീർ അത് ചൊല്ലുകയോ അല്ലെങ്കിൽ അത് തന്നെയും സംഘടിതമായി ചൊല്ലുകയോ എന്നിട്ട് ഉദഹിയത്തിന്മേൽ കത്തിവെക്കുകയോ ആ മനുഭൂഹായ മൃഗത്തിന്റെ മുകളിൽ കത്തിവെക്കുകയോ ചെയ്യുന്ന രീതിയില്ല. ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ, اللهم تقبل مني كما تقبلت من ابراهيم خليلك. എന്താ ഇതർത്ഥം? അല്ലാഹുവിന്റെ പേരിലാണ് ഞാൻ ഈ അറവ് നടത്തുന്നത്, അല്ലാഹുക്ക് വേണ്ടിയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹ് ഏറ്റവും വലിയവനാണ്, അല്ലാഹു ഏറ്റവും മഹാനാണ്, അവന്റെ ഏകത്വം ഞാൻ ഉയർത്തിപ്പിടിക്കുന്നു. ഈ മൃഗത്തെ അറുക്കുന്നത് അവനെ സ്മരിക്കാനാണ്, അവന്റെ ഏകത്വം അത് സ്മരിക്കാനാണ്, അവന്റെ ഏകത്വം അത് ഉയർത്തിപ്പിടിക്കാനാണ്, അവന്റെ ഏകത്വം അംഗീകരിച്ച് ജീവിക്കുന്ന അവന് അള്ളാഹുക്ക് മാത്രമായുള്ള അഹബൂദിയത്ത് അത് സമർപ്പിക്കാനാണ്. എന്നിട്ട് പറയുന്നു അള്ളാഹുമ്മ തഖബ്ബൽ മിന്നി, അള്ളാഹുവെ ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനം എന്നിൽ നിന്ന് നീ സ്വീകരിക്കണം. കമാ തഖബ്ബൽത മിൻ ഇബ്രാഹീമ ഖലീലിക്, നിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നിന്ന് നീ സ്വീകരിച്ചപ്പോലെ എന്നിൽ നിന്ന് റബ്ബേ ഇത് നീ സ്വീകരിക്കണത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കത്തിവെക്കുന്നത്. ഇത് ഒക്കെ അറിവൊക്കെ കഴിഞ്ഞിട്ട് പിന്നല്ല ഇത് ശരിക്ക് ചെല്ല വിചാരിച്ചാൽ, ഉദഹിയ തർക്കാൻ വിചാരിച്ചാൽ ഇതിന് തോന്നുന്നില്ല. ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ, അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി കമാ തഖബ്ബൽത മിൻ ഇബ്രാഹീമ ഖലീലി. ഇത് പഠിക്കാതെ ഒരു മൃഗത്തെ വാങ്ങണ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതൊരു നാല് വട്ടങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനപ്പാടായി. അതിന്റെ അർത്ഥത്തോടു കൂടി, മനസ്സാന്നിധ്യത്തോടു കൂടി അത് ചൊല്ലിയിട്ട് മൃഗത്തെ അതിന്റെ ഇടക്കാരികൾ നിലത്ത് പതിയുന്ന ഇടത്തെ സൈഡ് നിലത്ത് പതിയുന്ന വിധത്തിൽ കിടത്തി ചിലക്ക് നേരെ തിരിച്ചിട്ട് എന്നിട്ട് അതിന്റെ കഴുത്തിൽ വലത് കാല് വെച്ചിട്ട് അങ്ങനെ മൃഗത്തെ കിടത്തിയാലുള്ള മെച്ചം അതാണ് അറിയപ്പെട്ട അറിവ്. അതാണ് വളരെ മൃഗത്തിന് അറിയ, നമ്മൾ കൊല്ലാൻ പോകുന്ന മൃഗത്തിന് ഏറ്റവും ആശ്വാസം നൽകുന്ന അറവ്. അതാണ് മുസ്ലിമീങ്ങളുടെ അറവ്. അതാണ് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ചു പോന്നിട്ടുള്ള പഴയകാല സമുദായങ്ങൾ അവർ സ്വീകരിച്ചു പോന്നിട്ടുള്ള അറവ്. ആ അറവ് അത് നമ്മൾ ചെയ്യണം. അതിന്റെ കഴുത്തിന് കാലുവെച്ചു, എന്നിട്ട് ബിസ്മില്ലാഹ് അക്ബർ, അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി കമാ തഖബ്ബൽത മിൻ ഖലീലി ഇബ്രാഹീം ഖലീലി എന്ന് പറഞ്ഞിട്ട് കത്തി വെക്കുക. എന്നിട്ട് ശരിക്ക് അതിന്റെ ആ നരമ്പുകൾ, ആ രക്തം ശരിക്ക് പോകാൻ ആവശ്യമായ ആ നരമ്പുകൾ മുറിയുന്ന വിധത്തിൽ അതിനെ നല്ല നിരക്ക് പെട്ടെന്ന് ഇറക്കണം. അറുത്ത് കഴിഞ്ഞാൽ, അറിവ് കഴിഞ്ഞ് കത്തി അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ വജ്ജഹു തുവജിഹിയ ലില്ലദി ഫത്തറ സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സലാതി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർത്തു വഅന അവ്വലൽ മുസ്ലിമീൻ. ഈ ദുആ കൂടി ചെയ്യാം. ദിക്ർ അപ്പോഴാണ് പൂർത്തിയാകുന്നത്. ഇത് നമ്മൾ ഈസിയാണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്, പഠിക്കാവുന്ന കാര്യമാണ്, അത് ചെയ്യുക. എന്നിട്ടോ അതിന്റെ സ്ഥാനത്ത് ഒരു സുന്നത്ത് ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഒഴിവാക്കിയാൽ അവിടെ ഒരു ഗ്യാപ്പ് വന്നല്ലോ, ആ ഗ്യാപ്പ് ഗ്യാപ്പായിട്ട് കിടക്കൂല. അവിടെ വിദ്യാർത്ഥി കയറും, അവിടെ വിദ്യാർത്ഥിയായിട്ട് കയറി വന്നത് നമ്മുടെ മുദ്രാവാക്യം വിളിയുടെ സ്റ്റൈലിലുള്ള തെക്കുതീറുകൾ ആ സ്ഥലത്ത് കയറി വന്നു. ബിസ്മില്ലാഹ് പോലും ചിലര് പറയില്ല, അല്ലാഹു അക്ബർ പറയില്ല, അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി കമാ തഖബ്ബൽത മിൻ ഇബ്രാഹീമ ഖലീലി അത് പറയില്ല. അറുത്തു കഴിഞ്ഞാൽ വജ്ഹു വജ്ഹിയ ലില്ലദി ഫത്തറ സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ എന്ന് പറയുന്ന ആ ദുആ നമ്മൾ പറയില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്.